സമകാലിക ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ദൗത്യം. ഡോക്ടർ അബ്ദുൽ ഹക്ക് അൻസാരി. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് അതിന്റെ പ്രയാണം 50 വർഷത്തിലധികം പൂർത്തിയാക്കി കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ മൌലികമായ ഒരു സവിശേഷത അത് ഇസ്ലാമിനെ കേവല വിശ്വാസമായും പരിമിതമായ അർത്ഥത്തിലുമുള്ള മതമായും കാണുന്നതിന് പകരം ഒരു ജീവിതക്രമമായും സമഗ്രമായ ജീവിത പദ്ധതിയായും കാണുകയും അത് ജനങ്ങളിൽ പ്രബോധനം നടത്തുകയും ചെയ്യുന്നുവെന്നതാണ്. തുടക്കം മുതൽ തന്നെ ദൈവദാസന്മാരിലേക്ക് ഈ സന്ദേശമാണ് അത് കൈമാറിയത്. ഇന്നും അത് തുടരുകയും ചെയ്യുന്നു. ദൈവത്തിന് നന്ദി. ഇന്ന് ഈ ശബ്ദം പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ച് എഴുതുന്നവരൊക്കെയും ഈ വീക്ഷണത്തെയാണ് ഇന്ന് ആവിഷ്കരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റൊരു സവിശേഷത അത് ഒരാഗോള മാനവിക പ്രസ്ഥാനമാണെന്നതാണ്. സ്വദേശിയെന്നോ വിദേശിയെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരെയുമാണ് അത് സംബോധന ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ മുഴുവൻ ലോകത്തിന്റെയും മുഴുവൻ മനുഷ്യരാശിയുടെയും ദീനായിട്ടാണ് ഇസ്ലാം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നാമും ഇതേ പ്രബോധനവും കയ്യിലേന്തിയാണ് പ്രയാണം തുടരുന്നത്. ഈ രണ്ട് അടിസ്ഥാന സവിശേഷതകൾ ഉള്ളതു കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലവുമായും അതിന്റെ താൽപര്യങ്ങളുമായും ബന്ധം വിച്ഛേദിക്കാനാവില്ല. അവയെ വിശകലനം ചെയ്തുകൊണ്ട് അതിന് ശരിയായ ദിശാബോധം നൽകാനും കാലഘട്ടത്തിന്റെ ചിന്തകളെയും ദർശനങ്ങളെയും നിരൂപണം ചെയ്തുകൊണ്ട് അതിന്റെ വെളിച്ചത്തിൽ ഇസ്ലാമിക സന്ദേശം മാനവരാശിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുമാണ് നാളിതുവരെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ജമാഅത്തിന്റെ സന്ദേശത്തിലെ ഈ പറയപ്പെട്ട സവിശേഷതകളെല്ലാം ജമാഅത്ത് രൂപീകരണത്തിന്റെ 1-ാം ദിവസം മുതൽ തന്നെ അതിൽ ഉൾച്ചേർന്നിരുന്നതാണ്. ഭാവിയിലും നമ്മുടെ പ്രവർത്തനം ഈ സവിശേഷതകൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുതന്നെയായിരിക്കും. നിലവിലുള്ള അവസ്ഥയിൽ ജമാഅത്തെ ഇസ്ലാമി 1-ാമതായി മുൻഗണന നൽകുന്നത് അതിന്റെ പ്രബോധനത്തെയും സന്ദേശത്തെയും വ്യാപകമായ രീതിയിൽ രാജ്യത്തെ ബുദ്ധിജീവികളുടെയും അഭ്യസ്ത വിദ്യരുടെയും മുമ്പിൽ അവതരിപ്പിക്കുന്നതിനായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി തുടക്കത്തിൽ കമ്മ്യൂണിസം, സോഷ്യലിസം, സെക്യുലറിസം തുടങ്ങിയ മനുഷ്യനിർമ്മിത ആശയങ്ങളെ നന്നായി വിശകലനം ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിന്റെ താൽപര്യമായിരുന്നു അത്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇന്നത്തെ കാലത്തിന്റെ താൽപര്യം വേറെയാണ്. ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെയും നാഗരികതയെയും മതങ്ങളെയും നന്നായി പഠിക്കാനും അതിന്റെ വെളിച്ചത്തിൽ ഇസ്ലാമിന്റെ സന്ദേശം ശക്തിയോടും ആത്മവിശ്വാസത്തോടും കൂടി അവതരിപ്പിക്കാനുമാണ് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇത് ജമാഅത്തിന്റെ പുതിയ നിലപാടൊന്നുമല്ല. പക്ഷേ ഇക്കാര്യത്തിൽ നാം ഇതുവരെ ചെയ്തതൊക്കെയും തീരെ നിസ്സാരമാണ്. അതിനാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഥമ മുൻഗണന ഇന്ത്യൻ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പശ്ചാത്തലത്തിൽ ഇസ്ലാമിനെ ഖണ്ഡിതമായ തെളിവുകളോടും ആത്മവിശ്വാസം പകരുന്ന ശൈലിയിലും അവതരിപ്പിക്കുന്നതിനാണ്. ഈ സുപ്രധാന ഉത്തരവാദിത്വം നമുക്ക് ഒന്നിച്ച് ഏറ്റെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് കേവലം ആഗ്രഹമോ സ്വപ്നമോ കൊണ്ടുമാത്രം നടക്കുന്ന ഒന്നല്ല. ഇവിടുത്തെ സംസ്കാരവും നാഗരികതയും മതങ്ങളും അവ ഗാഠമായി പഠിച്ച് യുക്തിബദ്ധമായ രീതിയിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ യോഗ്യതയും കഴിവും ജീവിതം ആ മാർഗത്തിൽ സമർപ്പിക്കാൻ സന്നദ്ധതയുമുള്ള വ്യക്തികളെ പരിശീലിപ്പിക്കുന്നതിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. പ്രബോധന മാർഗത്തിൽ ചില പ്രതിബന്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് വസ്തുതയാണ്. ഭരണഘടന നൽകിയ മൌലികാവകാശങ്ങളുടെ ചൈതന്യത്തിന് നിരക്കാത്ത ഒട്ടേറെ തടസ്സങ്ങൾ മതപരിവർത്തനത്തിന്റെ മാർഗത്തിൽ വലിച്ചിടാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രബോധനം തുടരാനായിരിക്കും നാം പരിശ്രമിക്കുക. ചുരുക്കത്തിൽ നല്ല ചിന്തകന്മാരെയും നല്ല ഗ്രന്ഥകാരന്മാരെയും നല്ല പ്രബോധകന്മാരെയും പ്രസ്ഥാനത്തിന് ആവശ്യമുണ്ട്. ഇവരെയെല്ലാം ശരിയായ രീതിയിൽ വിന്യസിക്കാനുള്ള സംവിധാനവും ഉണ്ടാകേണ്ടതുണ്ട്. രണ്ടാമതായി നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത് സാമുദായിക പ്രശ്നങ്ങളിലാണ്. പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവയും വളരെ സുപ്രധാനം തന്നെ. സമുദായത്തിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രസ്ഥാനം കാലാകാലം സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുവെന്നത് വസ്തുതയാണ്. ബാബരി മസ്ജിദ് പോലെയുള്ള ചില സാമുദായിക പ്രശ്നങ്ങൾ സമുദായത്തിന്റെ പൊതുവേദികളിലൂടെയാണ് പരിഹരിക്കപ്പെടേണ്ടത് എന്നാണ് ജമാഅത്തിന്റെ കാഴ്ചപ്പാട്. മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ സജീവ പരിഗണനയിലുള്ള ഒരു വിഷയമാണിത്. അവരുടെ ശ്രമങ്ങളെ ജമാഅത്ത് എല്ലാ അർത്ഥത്തിലും പിന്തുണച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാവിയിലും ഈ സഹകരണവും പിന്തുണയും തുടരുന്നതാണ്. കൂട്ടായി ചിന്തിക്കുകയും നിലപാടുകൾ എടുക്കുകയും ചെയ്യേണ്ട വേറെയും ഒട്ടേറെ പ്രശ്നങ്ങൾ സമുദായം അഭിമുഖീകരിക്കുന്നുണ്ട്. സമുദായത്തിന്റെ രാഷ്ട്രീയ പ്രശ്നം അത്തരത്തിലൊന്നാണ്. ജമാഅത്തെ ഇസ്ലാമി ശൂറ ഇക്കാര്യത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചതിനു ശേഷം ചില കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പരിഹാരം വേറിട്ട ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയല്ല, മറിച്ച് സമുദായത്തിലെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും കൂട്ടായി ഒരു സംയുക്ത അജണ്ട തയ്യാറാക്കുകയും അത് പ്രയോഗവൽക്കരിക്കാൻ സ്വന്തം നിലയിൽ ശ്രമിക്കുകയുമാണ്. ഇക്കാര്യത്തിൽ ജമാഅത്ത് മറ്റുള്ളവരുമായി സഹകരിക്കുകയും സ്വന്തം നിലയ്ക്കു തന്നെ സാധ്യമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി സ്വന്തമായി ചിന്തിക്കുകയും സ്വന്തമായി പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുകയും സ്വന്തമായി നടപ്പിലാക്കുകയും ചെയ്യേണ്ടവയാണ് മറ്റു ചില പ്രശ്നങ്ങൾ. വിദ്യാഭ്യാസ പ്രശ്നം, മതപരവും ധാർമ്മികവുമായ സംസ്കരണം, സാമൂഹിക ജീവിതത്തിന്റെ ശുദ്ധീകരണം, സാമ്പത്തിക പ്രശ്നങ്ങളുടെ പരിഹാരം, ജീവന്റെയും സമ്പത്തിന്റെയും അഭിമാനത്തിന്റെയും സംരക്ഷണം തുടങ്ങിയവ ഉദാഹരണം. വിദ്യാഭ്യാസ രംഗത്ത് ജമാഅത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറെ കൂടി മുന്നോട്ടുപോയി മുസ്ലിങ്ങളിൽ ഒരു വിദ്യാഭ്യാസ നവജാഗരണം സൃഷ്ടിക്കാനുള്ള ദൌത്യം നാം ഏറ്റെടുക്കുകയും ആധുനികവും മതപരവുമായ വിജ്ഞാനങ്ങളിൽ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സമഗ്രമായ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വൈജ്ഞാനിക രംഗത്ത് പ്രസ്താവ്യമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണം തേടുകയും തങ്ങളുടെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ആവശ്യമായ സ്ഥാപനങ്ങളും വ്യക്തികളും സ്വന്തമായി തന്നെ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ജമാഅത്ത് ആദ്യം മുൻകൈയെടുക്കുക, എന്നിട്ട് മറ്റുള്ളവരെയും കൂടെ കൂട്ടുക എന്നതാകട്ടെ ഇക്കാര്യത്തിലുള്ള നമ്മുടെ നയം. നമ്മുടെ സജീവ ശ്രദ്ധ പതിയേണ്ട മറ്റൊന്ന് രാജ്യത്തിന്റെ വളരെ സുപ്രധാനമായ ചില അടിസ്ഥാന പ്രശ്നങ്ങളാണ്. സ്വാതന്ത്ര്യത്തിനു ശേഷം നമ്മുടെ രാഷ്ട്രശില്പികളും ആദ്യകാല നേതാക്കളും അടിത്തറപാകിയത് ഒരു ജനാധിപത്യ രാജ്യത്തിനായിരുന്നു. അതിലെ എല്ലാ പൌരന്മാർക്കും ഒരേ പദവിയും ഒരേ അവകാശവും രാജ്യത്തിന്റെ നിർമ്മാണത്തിലും വികാസത്തിലും എല്ലാവർക്കും തുല്യ പങ്കാളിത്തവും അവർ വിഭാവനം ചെയ്തു. ഇവിടെ മതത്തിന്റെ പേരിൽ യാതൊരു വിവേചനവും കൽപ്പിക്കപ്പെടുകയില്ലെന്നും എല്ലാ മതങ്ങളും ഒരുപോലെ ആദരിക്കപ്പെടുമെന്നും മതത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുമെന്നും രാജ്യത്തിന്റെ ഭരണഘടനയിൽ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനയിൽ സെക്യുലറിസം എന്ന പദം ഈ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇതുവരെ ഈ രീതി ഏറെക്കുറെ പാലിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചില കോണുകളിൽ നിന്ന് അതിനു നേരെ വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഉയർന്ന സ്ഥാനങ്ങൾ കൈപ്പിടിയിലാക്കിയ ചിലർ അതിന് പുതിയ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ചമയ്ക്കാനുള്ള തിരക്കിലാണ്. അനിഷ്ടകരം മാത്രമല്ല അപകടകരം കൂടിയാണ് ഈ നീക്കമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ സമൂഹത്തിന്റെയും ഭരണഘടനയുടെയും സ്വഭാവം മാറ്റാൻ രാജ്യവ്യാപകമായി ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ് എന്റെ ഉദ്ദേശ്യം. അത്തരം ശ്രമങ്ങൾക്കും നീക്കങ്ങൾക്കുമെതിരെ നടക്കുന്ന വിമർശനങ്ങളെയും ചെറുത്തുനിൽപ്പുകളെയും ജമാഅത്തെ ഇസ്ലാമി സ്വാഗതം ചെയ്യുകയും അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇലക്ഷൻ പ്രക്രിയ കുറെ കൂടി മെച്ചമായ രീതിയിലാവണമെന്നതാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഇക്കാര്യത്തിൽ ജമാഅത്തിന് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്ന് ഗൌരവമായി ആലോചിക്കുന്നുണ്ട്. നമ്മുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട മറ്റൊരു പ്രശ്നം മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും അടങ്ങുന്ന മുഴുവൻ പൌരന്മാരുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തെ മുഴുവൻ പിടികൂടിയ പൊതുവായ ദാരിദ്ര്യം ഉദാഹരണം. ലോകത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് കണക്കാക്കപ്പെടുന്നവരിൽ മൂന്നിലൊന്ന് ഇന്ത്യയിലാണ് വസിക്കുന്നത്. അതുപോലെ നിരക്ഷരതയുടെ അനുപാതത്തിലും നമ്മുടെ രാജ്യം അസാധാരണമാം വിധം മുന്നിലാണ്. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ പിന്നാക്കാവസ്ഥ കാരണം കൊടിയ ചൂഷണങ്ങൾക്കിരയാകുന്നു. സ്ത്രീകളും കുട്ടികളും പിന്നാക്ക ജാതികളും ആദിവാസികളും ഗോത്രവർഗ്ഗക്കാരുമെല്ലാം ഇപ്രകാരം ചൂഷണത്തിനിരയാകുന്നവരുടെ കൂട്ടത്തിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇത്തരം പൊതുവായ മാനവിക പ്രശ്നങ്ങളുടെ നേർക്ക് സർഗാത്മകമായ ഒരു നയം സ്വീകരിക്കുന്നതും പ്രശ്നപരിഹാരത്തിന് മറ്റു സംഘടനകളുടെയും സ്വതന്ത്ര സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണം തേടുന്നതുമാണ്. അനേകായിരങ്ങൾ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടവരായാണ് കഴിഞ്ഞുകൂടുന്നത്. കുടിവെള്ളമില്ല, ചിലയിടത്ത് വൈദ്യസഹായം ലഭ്യമേയല്ല, ഒട്ടേറെ സ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ 50 വർഷങ്ങൾ പിന്നിട്ടിട്ടും വൈദ്യുതി പോലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ എത്തി നോക്കിയിട്ടുപോലുമില്ല. വൈദ്യുതി പേരിനു പോലുമില്ലാത്ത അനേകം ഗ്രാമങ്ങൾ തന്നെയുണ്ട്. ഒരു ഭാഗത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ മറുഭാഗത്ത് നാം സൂപ്പർ പവർ ആയിത്തീരാനാണ് ശ്രമിക്കുന്നത്. അതിനായി മിസൈലുകളും ആണവായുധങ്ങളും വികസിപ്പിക്കുകയും യാതൊരു നിയന്ത്രണവുമില്ലാതെ വിഭവങ്ങൾ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതിനെതിരെ ശബ്ദമുയർന്നുണ്ടെങ്കിലും ആർക്കും കേൾക്കാനാകാത്ത വിധം നേർത്തതാണ്. ആരൊക്കെ ശബ്ദിച്ചാലും ഇല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമി അതിനെതിരെ ഉറക്കെ ശബ്ദിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പക്കൽ ഒരു ജീവിതക്രമമുണ്ട്. നീതിയും എഹ്സാനുമാണ് അതിന്റെ അടിത്തറ. രാഷ്ട്രീയത്തിലും സമ്പത്തിലും സാമൂഹിക തലത്തിലുമെല്ലാം രാജ്യത്തെ സാമാന്യ ജനങ്ങൾക്ക് നീതിയുടെയും ന്യായത്തിന്റെയും താൽപര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സജീവ ശ്രദ്ധ പതിയേണ്ട ഒന്നാണിത്. അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഇസ്ലാമിന്റെ നീതിയുക്തവും സമത്വാധിഷ്ഠിതവുമായ വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ അവസരമൊരുക്കിക്കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇവിടത്തെ ജനതയിൽ വലിയൊരു പങ്കും പിന്നാക്ക വിഭാഗങ്ങളാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ശക്തിയുണ്ടായിട്ടും എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങൾക്കും അപമാനത്തിനും ചൂഷണത്തിനും അവർ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ചൂഷണങ്ങളെല്ലാം മതത്തിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണെന്നതാണ് കൂടുതൽ സങ്കീർണവും വിചിത്രവുമായിരിക്കുന്നത്. അത്തരം മതങ്ങളെ തുറന്നു കാണിക്കുകയും ഈ പീഡിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. ആസൂത്രിതമായ നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് താൽപര്യപ്പെടുന്നത്. ഇസ്ലാമിന്റെ മാനവിക സന്ദേശവും സമത്വ സങ്കല്പവും അതിന്റെ ഏകമാനവികതയും നീതിയും അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അതിനാൽ ഇസ്ലാമിന്റെ എല്ലാ നന്മകളും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് മാത്രം മതിയാക്കാതെ അത് സ്വന്തം ജീവിതത്തിലൂടെ പ്രായോഗികമായി പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ചിന്താപരമായും പ്രായോഗികമായും ഇസ്ലാമിന്റെ ഈ നന്മകൾ ദുർബലരുടെയും അവകാശം നിഷേധിക്കപ്പെട്ടവരുടെയും മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ നാം വിജയിക്കുകയാണെങ്കിൽ അവർ എവിടേക്കെങ്കിലും പോകുന്നതിന് പകരം നമ്മുടെ ഭാഗത്തേക്ക് തിരിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ പോളിസി പ്രോഗ്രാമിൽ വിശദീകരിച്ച കാര്യം തന്നെയാണിത്. പക്ഷേ ഇക്കാര്യത്തിൽ നാം ഇതുവരെ ചെയ്തതൊക്കെയും വളരെ കുറച്ചു മാത്രമാണ്. അതിനാൽ ഈ പ്രവർത്തനം പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് നാം മുന്നോട്ടു പോകേണ്ടതുണ്ട്. എങ്കിൽ അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നാം ഏറ്റെടുക്കേണ്ട മൂന്നാമത്തെ കാര്യം അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഒരു ആഗോള പ്രസ്ഥാനമെന്ന നിലയിലാണ് ഉയരെടുത്തത്. എങ്കിലും അതിന്റെ പ്രഥമ ശ്രദ്ധാകേന്ദ്രം ഈ രാജ്യമാണ്. എന്നും അങ്ങനെ തന്നെയായിരിക്കുകയും ചെയ്യും. എന്നാൽ ഇതോടൊപ്പം നാം ആഗോള പ്രശ്നത്തിൽ നിന്ന് മുഖം തിരിക്കുകയോ ഇസ്ലാമിക ലോകത്തിന്റെ പ്രശ്നങ്ങളെ അവഗണിക്കുകയോ ഇല്ല. അതിനാൽ നാം ഗൌരവമായി പഠിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യേണ്ട അന്തർദേശീയ പ്രശ്നം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനികവും രാഷ്ട്രീയവും സാംസ്കാരികവും സാമ്പത്തികവുമായ ആധിപത്യത്തിലൂടെ പ്രകടമാകുന്ന പുത്തൻ സാമ്രാജ്യത്വമാണ്. ഇസ്ലാമിക ലോകം ഇന്ന് ഭീതിതമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാഖിലെ പ്രദേശങ്ങൾ ഒന്നൊന്നായി നശിപ്പിക്കപ്പെടുകയും നൂറ്റാണ്ടുകളുടെ വൈജ്ഞാനികവും സാംസ്കാരികവുമായ മൂലധനം സംരക്ഷിക്കപ്പെട്ട ഗ്രന്ഥാലയങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും നിരപരാധരുടെ മേൽ ക്ലസ്റ്റർ ബോംബുകൾ വർഷിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യാവകാശങ്ങളുടെ വക്താക്കളും അതിന്റെ സംരക്ഷകരുമെന്ന് വാദിക്കുകയും ലോക ജനതയ്ക്ക് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സ്റ്റഡി ക്ലാസ് നടത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇത് ചെയ്യുന്നത്. ഇസ്ലാമിനെക്കുറിച്ച് അവരുടെ പരാതി അതിൽ ജനാധിപത്യമോ മനുഷ്യാവകാശങ്ങളോട് ആദരവോ ഇല്ല എന്നതാണ്. ഇസ്ലാമിൽ മനുഷ്യാവകാശത്തോട് ആദരവില്ലെങ്കിൽ അത് മറ്റെവിടെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്. മനുഷ്യാവകാശങ്ങളെ അങ്ങേയറ്റം ലംഘിക്കുകയും ചവിട്ടിമെതിക്കുകയും ചെയ്യുന്ന നിങ്ങൾ തന്നെയാണ് മുസ്ലിം രാജ്യങ്ങളിൽ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ പ്രതിബന്ധങ്ങൾ വലിച്ചിടുന്നത്.
രാജാധിപത്യത്തിന്റെയും
ഏകാധിപത്യത്തിന്റെയും വൃത്തികെട്ട സൈനിക സ്വേച്ഛാധിപത്യത്തിന്റെയും രക്ഷാകർത്തൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ തന്നെ. ലോകത്തുടനീളം ജനകീയ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതും ജനാധിപത്യ മൂല്യങ്ങളുടെ വികാസത്തിന്റെ മാർഗത്തിൽ വില്ലങ്ങുതടിയാകുന്നതും നിങ്ങളല്ലാതെ മറ്റാരാണ്? സദ്ദാമിന്റെ സ്വേച്ഛാധിപത്യ പ്രവർത്തനങ്ങൾക്ക് ആരാണ് സഹായം നൽകിയത്? ഇറാനെ ആക്രമിക്കാൻ ആരാണ് അയാളെ പ്രലോഭിപ്പിച്ചത്? കുവൈത്തിനെ അധിനിവേശം ചെയ്യാൻ എവിടെ നിന്നാണ് സദ്ദാമിന് സൂചന കിട്ടിയത്? ഏതു വഴിയിലൂടെയാണ് അദ്ദേഹത്തിന് ആയുധങ്ങളും വിഭവങ്ങളും ലഭിച്ചത്? പുത്തൻ സാമ്രാജ്യത്വത്തിന്റെ കിരാതമായ ചെയ്തികളുടെയും തുല്യതയില്ലാത്ത ചൂഷണത്തിന്റെയും അതിക്രമത്തിന്റെയും ഒരു ചെറിയ ചിത്രമാണിത്. ഈ യാഥാർത്ഥ്യങ്ങൾക്കുമേൽ മറയിടുന്ന മൂടുപടം വലിച്ചു ചീന്തി സത്യം ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങളും ലഘുലേഖകളും തയ്യാറാക്കി വ്യാപകമായ രീതിയിൽ വിതരണം ചെയ്യപ്പെടണം. ഈ ബാധ്യത നിർവഹിക്കാൻ മറ്റു രാജ്യങ്ങളിലെ മുസ്ലിങ്ങളെക്കാൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ സൌകര്യമുള്ളത്.
മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും നീതിക്കും ന്യായത്തിനും വേണ്ടിയും ശബ്ദമുയർത്താനുള്ള സ്വാതന്ത്ര്യം അധിക ഇസ്ലാമിക നാടുകളിലെ മുസ്ലിം പൌരസമൂഹത്തിനില്ല. സത്യപ്രതിബദ്ധതയുള്ള അവിടുത്തെ പണ്ഡിതന്മാർ വല്ലതും പറയാൻ ശ്രമിച്ചാൽ പോലും അത് ഭരണകൂടത്തിന് മുമ്പിൽ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിൽ കൂടിയ ഒന്നുമല്ല. ഈ നിശബ്ദരോധനത്തിന്റെ പേരിൽ പോലും ചിലപ്പോഴൊക്കെ അവർക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. എന്നാൽ ഇന്ന് ഈ അവസ്ഥയ്ക്ക് കുറെയൊക്കെ മാറ്റങ്ങളുണ്ടാവുകയും മുസ്ലിം പണ്ഡിതന്മാർ വളരെ സൂക്ഷിച്ചാണെങ്കിലും അനീതിക്കെതിരെ ശബ്ദമുയർത്തുകയും ഭരണകൂടങ്ങൾ കുറെയൊക്കെ അത് ക്ഷമിക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് ശക്തിപ്പെടുത്താനായിരിക്കണം നാം ശ്രമിക്കേണ്ടത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ വിവിധ ഘട്ടങ്ങളിൽ അക്രമത്തിനും അനീതിക്കുമെതിരെ ശബ്ദം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അതിക്രമങ്ങൾക്കെതിരെ ഇന്ന് ഉയർത്തപ്പെടുന്ന ശബ്ദങ്ങളെ പിന്തുണയ്ക്കാനും നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി ലോകത്ത് നടക്കുന്ന പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്താനും നാം മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മുടെ നല്ല പാരമ്പര്യങ്ങളെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാനാവും. ഇറാഖിൽ അമേരിക്കയും ബ്രിട്ടനും നടത്തിയ മൃഗീയമായ അക്രമങ്ങൾക്കെതിരെ മുമ്പെങ്ങുമില്ലാത്ത വിധം ലോകത്താകമാനം ശബ്ദമുയരുന്നത് നല്ല സൂചനയാണ്.
അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ ശക്തമായ യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ അരങ്ങേറുകയുണ്ടായി. ലോകമനസാക്ഷി ഉണർന്നു കഴിഞ്ഞിരിക്കുന്നുവെന്നതിന്റെ തെളിവാണിതല്ല. എല്ലാ അർത്ഥത്തിലും അതിനെ പിന്തുണയ്ക്കേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ മതത്തിൽ നിന്ന് കൂടൊഴിഞ്ഞു പോകുന്നതിന്റെ വിവിധ ദൃശ്യങ്ങളാണ് നാം കണ്ടിരുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് പാതയോരങ്ങളിലും പൂന്തോട്ടങ്ങളിലും അർദ്ധനഗ്നങ്ങളായ യുവതി യുവാക്കൾ രാത്രിയും പകലും വിഹരിക്കുന്നതിന് സാക്ഷിയായ 1970-72 കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ജീവിതത്തിന് ഒരർത്ഥമില്ലെന്നും ആത്മീയവും ധാർമ്മികവുമായ മൂല്യങ്ങൾ യാഥാർത്ഥ്യമേ അല്ലെന്നും അവർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. മതങ്ങളോട് വിട പറഞ്ഞ ചിലർ ആത്മീയതയുടെ പുതിയ വഴികൾക്ക് തേടുകയും യോഗികളുടെ വസ്ത്രങ്ങളണിഞ്ഞ് ആത്മീയവും ശാരീരികവുമായ പീഡനങ്ങളിൽ സായുജ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആത്മശാന്തിക്കായി അവരിൽ ചിലർ ഇന്ത്യയിൽ വന്ന് ഇവിടത്തെ ആത്മീയ ഗുരുക്കന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ഹിപ്പികൾ എന്നാണ് നാം ഇന്ത്യക്കാർ അവരെ വിളിച്ചിരുന്നത്. സത്യത്തെയും ജീവിതത്തിന്റെ അർത്ഥത്തെയും കുറിച്ച പാശ്ചാത്യ ചിന്തകളിലും ദർശനങ്ങളിലും മതിയായ സംതൃപ്തിയോ ശാന്തിയോ ലഭിക്കാത്തവരായിരുന്നു അവർ. 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോകാനും കേംബ്രിഡ്ജിലെ റോഡുകളിലൂടെയും പൂന്തോട്ടങ്ങളിലൂടെയും നടക്കാനും അവസരം കിട്ടിയപ്പോൾ ജീവിതത്തിന്റെ അർത്ഥരാഹിത്യത്തിന്റെയോ മാനവിക മൂല്യങ്ങളോടുള്ള വിശ്വാസമില്ലായ്മയുടെയോ അവസ്ഥ അവിടെ കാണാനായില്ല. ജീവിതത്തിന്റെ ഉന്നതമായ മൂല്യങ്ങളിലേക്കും മതങ്ങളിലേക്കുമുള്ള മടക്കത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലാണ് അവിടം തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നത്. ഹാർവാർഡ് സർവകലാശാലയിലെ മാനവിക വിഭാഗത്തിലെ പ്രസിദ്ധനായ അധ്യാപകന്റെ ദി സെക്യുലറിസം ഓഫ് ദി വേൾഡ് എന്ന ഗ്രന്ഥം ചെറുതെങ്കിലും മതത്തിലേക്ക് മടങ്ങാനുള്ള ഈ പ്രവണതയെ നന്നായി വിശകലനം ചെയ്യുന്നുണ്ട്. പൌരസ്ത്യനോ പാശ്ചാത്യനോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും ഏതെങ്കിലും ഒരു മതത്തിലേക്ക് രണ്ടാമതും തിരിയുകയും വൈയക്തികവും സാമൂഹികവുമായ ജീവിതത്തിൽ മതപരവും ആത്മീയവുമായ മൂല്യങ്ങൾക്ക് സ്ഥാനം നൽകിക്കൊണ്ടിരിക്കുകയുമാണെന്നാണ് ഗ്രന്ഥകാരൻ സമർത്ഥിക്കുന്നത്. ഇത്തരുണത്തിൽ യഥാർത്ഥ മതം എന്താണെന്നും മനുഷ്യന്റെ ഏത് ചോദ്യങ്ങൾക്കാണ് അത് ഉത്തരമെന്നും മതദർശനങ്ങളിൽ നിന്നും തത്വങ്ങളിൽ നിന്നും തെറ്റും ശരിയും വേർതിരിക്കാനുള്ള ശരിയായ മാനദണ്ഡം എന്താണെന്നും ലോകത്തിന് പറഞ്ഞുകൊടുക്കാനായാൽ അതുതന്നെയായിരിക്കും ഇസ്ലാമിക പ്രസ്ഥാനത്തിനും നമുക്കും ചെയ്യാനാവുന്ന ഏറ്റവും വലിയ സേവനം. ഇതര മതങ്ങൾക്ക് ലഭ്യമായ വിഭവങ്ങളൊന്നുമില്ലാതിരിക്കുകയും വിവിധ കോണുകളിൽ നിന്ന് ഇസ്ലാമും മുസ്ലിങ്ങളും കടുത്ത അക്രമങ്ങൾക്ക് ഇരയാവുകയും ചെയ്തിട്ടും കിഴക്കും പടിഞ്ഞാറും മറ്റു മതങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗം പ്രചരിക്കുന്ന മതമാണ് ഇസ്ലാം. അതിനാൽ ഇസ്ലാമിന്റെ ദൈവസങ്കല്പത്തെയും അതിന്റെ യുക്തിയെയും കുറിച്ച് ചിന്തിക്കാൻ നാം സത്യാന്വേഷികളോട് അഭ്യർത്ഥിക്കുകയാണ്. മനുഷ്യബുദ്ധിക്ക് ഗണ്ഠിതമായ ഒരു തീരുമാനത്തിലെത്തിച്ചേരാൻ കഴിയാത്ത ജീവിതത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ദൈവിക മാർഗദർശനത്തിന്റെ ആവശ്യകതയെയും ഈ മാർഗദർശനം നമ്മിലേക്ക് എത്താനുള്ള പ്രാമാണികവും സ്വീകാര്യവുമായ ഏകമാർഗമായ ദിവ്യ വെളിപാടിനെയും കുറിച്ച് അവർ ചിന്തിക്കട്ടെ. ദൈവത്തിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥങ്ങളിൽ കാലത്തിന്റെ കയ്യേറ്റങ്ങളിൽ നിന്ന് സുരക്ഷിതമായ ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണെന്ന
അവകാശവാദത്തെക്കുറിച്ച്
ചിന്തിക്കാനും നാം അവരെ ക്ഷണിക്കുന്നു. അവസാനമായി ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിയും സമൂഹവും എപ്രകാരമാണ് രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് പരിചിന്തനം നടത്താനും നാം അവരോട് ആവശ്യപ്പെടുകയാണ്. ഇപ്രകാരം പരിചിന്തനം നടത്തുമ്പോൾ മുമ്പിൽ വെക്കേണ്ടത് നിലവിലുള്ള മുസ്ലിംകളുടെയും അവരുടെ ഭരണകൂടങ്ങളുടെയും ചിത്രമല്ലെന്നും മറിച്ച് ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും തെളിഞ്ഞു വരുന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ ചിത്രമായിരിക്കണമെന്നുകൂടി നാം ആഗ്രഹിക്കുന്നുണ്ട്. ചിന്താപ്രയാണത്തിൽ ഇക്കാര്യങ്ങളാണ് പരിഗണിക്കുന്നതെങ്കിൽ മനുഷ്യർക്ക് സത്യത്തിലെത്തിച്ചേരാൻ യാതൊരു പ്രയാസവും നേരിടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ സംസാരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏതാനും കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായി എന്തു പദ്ധതികൾ ആവിഷ്കരിച്ചാലും അത് വിജയിക്കണമെങ്കിൽ പ്രസ്ഥാന യന്ത്രം കാര്യക്ഷമമാവുകയും കഴിവും യോഗ്യതയുമുള്ള പുതുരക്തം പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരികയും ചെയ്യേണ്ടതുണ്ട്. പുതുരക്തത്തിന് അവസരം നൽകാൻ പ്രായമായവർ ശ്രദ്ധിക്കുകയും വേണം. നമ്മുടെ സംഘടനയുടെ ഏറ്റവും ഉയർന്ന ആധികാരിക ബോഡിയായ മജ്ലിസ് നുആമിന്ദഗാനിൽ ഈ പ്രാവശ്യം മൂന്നിലൊന്ന് യുവാക്കളാണെന്നത് എന്നെ അതിയായി സന്തോഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ മജ്ലിസ് ശൂറയിലേക്കും പുതിയ പലരും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. പുതിയ ചിന്തയും പുതിയ നീക്കങ്ങളും താൽപര്യപ്പെടുന്ന പ്രവണതകളാണ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവയിൽ ചിലതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ പരാമർശിച്ചത്. ഈ നിർണായക സന്ധിയിൽ എനിക്ക് പ്രസ്ഥാനത്തിന്റെ ഗുണകാംക്ഷികളോട് അഭ്യർത്ഥിക്കാനുള്ളത് അവർ മുന്നോട്ടു വരണമെന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്നുമാണ്. ശാഖാപരമായ പ്രശ്നങ്ങളിലെ അഭിപ്രായ വ്യത്യാസം നമുക്ക് അവഗണിക്കാം. ഞങ്ങൾക്ക് ദൗർബല്യങ്ങളുണ്ടാകാം. മനുഷ്യരുടെ ഒരു സംഘടനയും ദൗർബല്യങ്ങളിൽ നിന്ന് മുക്തമല്ല. നല്ല പ്രവർത്തനങ്ങളിലും രാജ്യത്തിന്റെയും മില്ലത്തിന്റെയും ക്ഷേമം മുൻനിർത്തിയുള്ള ഞങ്ങളുടെ പദ്ധതികളിലും നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുക. ദീനിന്റെ ഇക്കാമത്തിനുവേണ്ടി ഞങ്ങൾ ഈ പാത തെരഞ്ഞെടുത്തത് ദൈവപ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട ബാധ്യത എല്ലാവരുടേതുമാണ്. ഈയൊരു വികാരത്തോടുകൂടി കിട്ടാവുന്ന എല്ലാവരെയും സാധ്യമാകുന്നത്ര സഹകരിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ യുവത, പുരുഷന്മാരായാലും സ്ത്രീകളായാലും, അവർ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രസ്ഥാനത്തിന്റെ ആവശ്യങ്ങളെക്കുറിച്ചും നന്നായി ബോധവാന്മാരാകണമെന്നും ഇച്ഛാശക്തിയോടും ആവേശത്തോടും കൂടി പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നുമാണ്. വിവിധ ആവശ്യങ്ങൾക്കു വേണ്ടി നമുക്ക് ധാരാളം വ്യക്തികളെ ആവശ്യമുണ്ട്. തങ്ങളുടെ സമയം പൂർണ്ണമായും ഭാഗികമായും സമർപ്പിക്കാൻ സന്നദ്ധതയുള്ളവരെ പ്രസ്ഥാനം തേടുകയാണ്. തങ്ങളുടെ മുഴുവൻ ജീവിതവും മുഴുവൻ കഴിവുകളും പ്രസ്ഥാന മാർഗത്തിൽ വിനിയോഗിച്ച് ദൈവപ്രീതി കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവരെയും പ്രസ്ഥാനത്തിന് ആവശ്യമുണ്ട്. പ്രവർത്തകർ ആവേശം നിലനിർത്തുകയും ആത്മാർത്ഥതയും ത്യാഗസന്നദ്ധതയും കർമ്മകുശലതയും തെളിയിക്കുകയാണെങ്കിൽ അള്ളാഹു അനുഗ്രഹിച്ചാൽ നമുക്ക് കൂട്ടായി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുന്നിച്ചേർക്കാനാവും. എന്റെ ഭാഗത്തുനിന്ന് ഇച്ഛാശക്തിയും ആവേശവും ആത്മാർത്ഥതയും സമർപ്പണവും കർമ്മകുശലതയും ജമാഅത്തിലെ ഓരോ അംഗത്തോടുമുള്ള ഗുണകാംക്ഷയും ഞാൻ ഉറപ്പു നൽകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്നും പ്രത്യേകിച്ച് പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിൽ എന്റെ ആരോഗ്യത്തിനും മാർഗദർശനത്തിനും ദൈവിക സഹായത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് വേണ്ടി മാത്രമല്ല, പ്രസ്ഥാനത്തിന്റെ മറ്റു ഉത്തരവാദിത്വം ഏറ്റെടുത്തവർക്കും പ്രസ്ഥാന നായകന്മാർക്കു വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ നാഥ, വിസ്മൃതി കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ വന്നുപോയ തെറ്റുകളുടെ പേരിൽ നീ ഞങ്ങളെ പിടിക്കരുതേ. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരിൽ ചുമത്തിയതുപോലെ നീ ഞങ്ങളിൽ വലിയ ഭാരം ചുമത്തരുതേ. ഞങ്ങളുടെ പരിപാലക, ഞങ്ങൾക്ക് വഹിക്കാനാകാത്ത ഭാരം നീ ഞങ്ങളെ വഹിപ്പിക്കരുതേ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ. ഞങ്ങൾക്ക് പൊറുത്തു തരണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ. നീ ഞങ്ങളുടെ രക്ഷകനല്ലോ. നിഷേധികൾക്കെതിരിൽ ഞങ്ങൾക്ക് നീ തുണ അരുളയണമേ. 2003 ഏപ്രിൽ 19 ഡൽഹിയിലെ ജമാഅത്ത് കേന്ദ്രത്തിൽ ജമാഅത്ത് നേതാക്കളെയും പ്രവർത്തകരെയും അഭ്യുദയകാംക്ഷികളെയും അഭിമുഖീകരിച്ച് ഡോക്ടർ അബ്ദുൽ ഹക് അൻസാരി ചെയ്ത പ്രസംഗം. വിവർത്തനം ചെയ്തത് KT ഹുസൈൻ.